ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും ഗോവയും സന്ദർശിക്കും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാകവേ മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗം കൂടുതൽ സജീവമാക്കി. യുവതിയുടെ പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. ശബരിമലയിൽ അന്നദാനത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച മുതൽ ഭക്തർക്ക് സദ്യ വിളമ്പുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോ കെ ജയകുമാർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും ഗോവയും സന്ദർശിക്കും. ഉടുപ്പി ശ്രീകൃഷ്ണ മഠം സന്ദർശിക്കുന്ന അദ്ദേഹം തുടർന്ന് ഗോവയിലെ ശ്രീ സംസ്ഥാൻ ഗോകർണ പാർത്ഥകലി ജീവോത്തം മഠത്തിന്റെ 550 വാർഷികാഘോഷങ്ങളിലും സംബന്ധിക്കും. മഠത്തിൽ 77 ഉയരത്തിൽ നിർമ്മിച്ച ശ്രീരാമ പ്രതിമയും നരേന്ദ്രമോദി അനാവരണം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ഛത്തീസ്ഗഡ് സന്ദർശനം നാളെ ആരംഭിക്കും. റായ്പൂരിൽ പോലീസ് മേധാവികളുടെയും ഐജിമാരുടെയും 60 അഖിലേന്ത്യാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ പുരസ്കാരം നേടിയവർക്ക് പ്രധാനമന്ത്രി മെഡലുകൾ സമ്മാനിക്കും. കേന്ദ്രമന്ത്രി അമിത്ഷായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പരിപാടിയിൽ പങ്കെടുക്കും. ഇന്തോ പസഫിക് രാജ്യങ്ങൾ ഇന്ത്യയെ വിശ്വസനീയ പങ്കാളിയായി കണക്കാക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ചാണക്യ ഡിഫൻസ് ഡയലോഗ് 2025 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുൻനിര സാങ്കേതിക പുരോഗതിയുടെയും തത്വാധിഷ്ഠിത നയതന്ത്രത്തിന്റെയും ഉറച്ച പ്രതിബദ്ധതയുടെ രാഷ്ട്രമായി ഇന്ത്യ മാറിയെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിലെ സുവർണ മയൂരം അടക്കം പുരസ്കാരങ്ങൾ വൈകിട്ട് പ്രഖ്യാപിക്കും. മികച്ച ചിത്രത്തിന് സുവർണ മയൂരവും 40 ലക്ഷം രൂപയുമാണ് പുരസ്കാരം. മികച്ച നടൻ, സംവിധായകൻ തുടങ്ങിയവരെയും തെരഞ്ഞെടുക്കും. 80 രാജ്യങ്ങളിൽ നിന്ന് 240 ചലച്ചിത്രങ്ങളാണ് പ്രദർശനത്തിന് ഉണ്ടായിരുന്നത്. മത്സര വിഭാഗത്തിൽ 15 ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഇൻഡോ സ്റ്റേഡിയത്തിൽ വൈകിട്ട് സമാപന സമ്മേളനം ആരംഭിക്കും. മഹാത്മാ ജ്യോതിബാ ഫുലെയുടെ ചരമവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലി അർപ്പിച്ചു. വിദ്യാഭ്യാസത്തെ സാമൂഹിക മാറ്റത്തിന്റെ കേന്ദ്രമാക്കി കണക്കാക്കിയ മഹാത്മായ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ജ്യോതിബാ ഫുലെയെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാകവേ മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗം കൂടുതൽ സജീവമാക്കി. സ്ഥാനാർത്ഥികൾ വീടുകളും കവലകളും കയറി പരമാവധി വോട്ടർമാരെ കാണാൻ ശ്രമിക്കുമ്പോൾ നേതാക്കൾ സംസ്ഥാനത്തെങ്ങും പൊതുയോഗങ്ങളിലും റോഡ് ഷോകളിലും പങ്കെടുക്കുന്ന തിരക്കിലാണ്. അടുത്തയാഴ്ചയോടെ വാർഡ്, പഞ്ചായത്ത്, മുനിസിപ്പൽ തല റാലികൾക്ക് തുടക്കമാകും. താരപ്രചാരകരെയും ദേശീയ സംസ്ഥാന നേതാക്കളെയും രംഗത്തിറക്കിയാണ് പ്രചാരണ രംഗം പൊലിപ്പിക്കുന്നത്. യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കോട്ടത്തിൽ എംഎൽഎക്കെതിരെ പോലീസ് കേസെടുത്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നും ആരോപിച്ചാണ് കേസെടുത്തത്. നെടുമങ്ങാട് വലിയമല സ്റ്റേഷനിലാണ് കേസ് ആദ്യം രജിസ്റ്റർ ചെയ്തത്. പിന്നീട് നേമം പോലീസിന് കേസ് കൈമാറി. രാഹുൽ മാങ്കോട്ടത്തിൽ എംഎൽഎയുടെ സുഹൃത്ത് ജോബി ജോസഫിനെയും കേസിൽ പ്രതി ചേർത്തു. ഗർഭചിത്രം നടത്താൻ രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ബംഗളൂരുവിൽ നിന്ന് യുവതിക്ക് ഗുളിക എത്തിച്ചു നൽകിയത് ജോബി ജോസഫാണെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പത്തനംതിട്ട അടൂർ സ്വദേശിയായ ജോബി ഡോക്ടറുടെ കുറിപ്പില്ലാതെയാണ് മരുന്ന് എത്തിച്ചു നൽകിയതെന്നും യുവതിയുടെ മൊഴിയിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. പരാതി ഉയർന്നപ്പോൾ തന്നെ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റിയിരുന്നുവെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ പ്രതികളായി CPIM നേതാക്കൾ ജയിലിൽ കഴിയുമ്പോൾ ആ വിഷയത്തിൽ നിന്നും ശ്രദ്ധ മാറ്റാനാണ് LDF ഗവൺമെന്റിന്റെ ശ്രമമെന്നും വേണുഗോപാൽ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് CPIMന്റെ പതിവ് ശൈലിയാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. ശബരിമല സ്വർണ്ണത്തട്ടിപ്പ് കേസിലെ ശ്രദ്ധ തിരിച്ചുവിടാനും ജയിലിലായ CPIM നേതാക്കളെ രക്ഷിക്കാനുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ ഇപ്പോൾ ഗവൺമെന്റ് എടുക്കുന്ന കേസെന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ കുറ്റപ്പെടുത്തി. രാഹുലിനെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്താൻ കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായാണ് തീരുമാനമെടുത്തത്. രാഹുലിനെതിരെ യുവതി നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കട്ടെയെന്നും സത്യം പുറത്തുവരട്ടെയെന്നും UDF കൺവീനർ പറഞ്ഞു. എംഎൽഎക്കെതിരായ പീഡന പരാതിയിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് നീങ്ങട്ടെയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും അഭിപ്രായപ്പെട്ടു. പാർട്ടി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുക്കാവുന്ന നടപടികൾ കോൺഗ്രസ് സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇരയെ മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നടപടികൾ തന്നെയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MPയും വിലയിരുത്തി. ശ്രീലങ്കയിൽ ദിത്വ ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 56 21 പേരെ കാണാതായി. ഒരു ഡസനിലധികം ജില്ലകളിലാണ് കൊടുങ്കാറ്റും പേമാരിയും നാശം വിതച്ചത്. 12,000 കുടുംബങ്ങളിലെ 44,000 പേരെ വെള്ളപ്പൊക്കം ബാധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. മൻ കി ബാത്തിന്റെ 128 പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലൂടെയും ദൂരദർശനിലൂടെയും മൻ കി ബാത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക ഭാഷകളിൽ പ്രസംഗത്തിന്റെ പരിഭാഷ പ്രക്ഷേപണം ചെയ്യും. രാത്രി 8 ഇതിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ശബരിമലയിൽ 12 വിളക്ക് ദിനമായ ഇന്ന് വൻ ഭക്തജനത്തിരക്ക്. രാവിലെ നട തുറന്നതുമുതൽ 50,000 പേർ ദർശനത്തിനെത്തി. 3,907 പേർ സ്പോട്ട് ബുക്കിംഗിലൂടെ ദർശനം നടത്തി. ശബരിമലയിൽ അന്നദാനത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച മുതൽ ഭക്തർക്ക് സദ്യ നൽകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ കെ ജയകുമാർ അറിയിച്ചു. 7 വിഭവങ്ങളടങ്ങിയ സദ്യ ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെയാണ്. നിലവിൽ 4,000 ഭക്തരാണ് ദിവസവും അന്നദാനത്തിൽ പങ്കെടുക്കുന്നത്. സദ്യ നടപ്പാക്കി തുടങ്ങിയാൽ ഭക്തരുടെ എണ്ണം കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. മണ്ഡലകാലം തുടങ്ങി 2 പിന്നിടുമ്പോൾ തീർത്ഥാടനം നല്ല നിലയിൽ പുരോഗമിക്കുന്നതായി ഡോക്ടർ ജയകുമാർ അറിയിച്ചു. ശബരിമലയിൽ കാനനപാത വഴി ഭക്തരുടെ വരവ് ക്രമീകരിക്കാനും മുക്കുഴിയിൽ പുതിയ സ്പോട്ട് ബുക്കിംഗ് ആരംഭിക്കാനും തീരുമാനിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ കെ ജയകുമാർ അറിയിച്ചു. ഭക്തർ പരമ്പരാഗത പാതയിലൂടെ മാത്രം പോകണമെന്ന് ജയകുമാർ നിർദ്ദേശിച്ചു. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 പരമ്പരയിലെ അവസാന 3 മത്സരങ്ങൾക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകും. ഡിസംബർ 26, 28, 30 തീയതികളിലാണ് മത്സരങ്ങൾ. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ നിർണായകമായ 3 മത്സരങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കും. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ നിറവിൽ ലോക ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീം തലസ്ഥാനത്തെത്തുന്നത് കായിക പ്രേമികൾക്ക് ഇരട്ടി മധുരമാകും. വിശാഖപട്ടണത്തെ ആദ്യ 2 മത്സരങ്ങൾക്ക് ശേഷം ഡിസംബർ 24 ഇരു ടീമുകളും തിരുവനന്തപുരത്ത് എത്തിച്ചേരും. ലോക ജേതാക്കൾക്ക് ആദിത്യ മരളാൻ ലഭിച്ച അവസരം കെസിഎയുടെ സംഘാടന മികവിന് ലഭിച്ച അംഗീകാരമാണെന്ന് പ്രസിഡന്റും ഇന്ത്യൻ വിമൻ ലീഗ് ചെയർമാനുമായ ജയേഷ് ജോർജ് പറഞ്ഞു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് കണ്ണൂർ വാരിയേഴ്സ് എഫ് സി കോഴിക്കോട് എഫ് സിയെ നേരിടും. വൈകിട്ട് 7:30 കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
സീസണിലെ അവസാന ഹോം മത്സരത്തിനായാണ് കണ്ണൂർ വാരിയേഴ്സ് എഫ് സി ഇന്ന് കളത്തിലിറങ്ങുന്നത്. സ്വന്തം ആരാധകർക്ക് മുന്നിൽ അവസാന മത്സരം പരാജയപ്പെട്ടതിന് ശേഷമാണ് കണ്ണൂർ കാലിക്കറ്റിനെ നേരിടുന്നത്. കരുത്തരായ കാലിക്കറ്റ് എഫ് സിയുമായുള്ള മത്സരം ഏറെ ആവേശകരമായിരിക്കും. സെമി ഫൈനൽ യോഗ്യത നേടാൻ കണ്ണൂരിന് ഇനിയുള്ള 2 മത്സരങ്ങളും ജയിക്കണം. കാലിക്കറ്റിനെതിരെ വിജയിക്കുകയാണെങ്കിൽ പോയിന്റ് പട്ടികയിൽ കണ്ണൂരിന് 3rd സ്ഥാനവും ലഭിക്കും. സമനിലയിൽ പിരിഞ്ഞാൽ 4th എത്താൻ സാധിക്കും. സൂപ്പർ ലീഗിലെ നിലവിലെ ചാമ്പ്യന്മാരും കരുത്തരുമാണ് കാലിക്കറ്റ് എഫ് സി. സെമി ഫൈനലിന് ഇതിനകം ടീം യോഗ്യത നേടിക്കഴിഞ്ഞിട്ടുണ്ട്.
സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ഫൈനൽ റൌണ്ട് മത്സരങ്ങൾ ജനുവരിയിൽ അസമിൽ നടത്താൻ തീരുമാനിച്ചു. ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ ഡിസംബർ 15 മുതൽ 26 വരെ 9 വേദികളിലായിരിക്കും. 35 ടീമുകളാണ് 9 ഗ്രൂപ്പുകളിലായി ഈ ഘട്ടത്തിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ പശ്ചിമബംഗാൾ ചാമ്പ്യന്മാരും കേരളം റണ്ണേഴ്സ് അപ്പുമായിരുന്നു. ചെന്നൈയിൽ പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. മലയാളിയായ മുൻ ഇന്ത്യൻ ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷ് പരിശീലിപ്പിക്കുന്ന ഇന്ത്യൻ ടീം ഇന്ന് ചിലിയെ നേരിടും. രാത്രി 8 മത്സരം. ഒമാനും സ്വിറ്റ്സർലാൻഡുമാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. ആകെ 24 ടീമുകളുണ്ട്. ഏഴിമല നാവിക അക്കാദമിയിൽ ബിടെക് പൂർത്തിയാക്കിയവർക്ക് ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ ബിരുദദാനം നടത്തി. നാളെ രാവിലെ പാസിംഗ് ഔട്ട് പരേഡിൽ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ മുഖ്യാതിഥിയാകും. സ്വർണവില ഇന്ന് വർദ്ധിച്ചു. പവന് 520 രൂപ ഉയർന്ന് 94,200 രൂപയിലെത്തി. 11,775 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. കൊളംബോയിലേക്ക് പോകുകയായിരുന്ന 4 വിമാനങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലിറക്കി. മോശം കാലാവസ്ഥയെ തുടർന്നാണ് ദോഹയിൽ നിന്നും ദുബായിൽ നിന്നും പുറപ്പെട്ട 2 വിമാനങ്ങളും ശ്രീലങ്കൻ എയർലൈൻസിന്റെ 2 വിമാനങ്ങളും തിരുവനന്തപുരത്ത് ഇറക്കിയത്. മലപ്പുറം മഞ്ചേരി ഒതായി മനാഫ് വധക്കേസിൽ 3 പ്രതികളെ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടു. 1 പ്രതിക്കെതിരെ കുറ്റം നിലനിൽക്കുമെന്നും കോടതി വിധിച്ചു. ഒതായി പള്ളിപ്പറമ്പൻ മനാഫിനെ 1995 ഏപ്രിൽ 13 അടിച്ചും കുത്തിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും ഗോവയും സന്ദർശിക്കും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാകവേ മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗം കൂടുതൽ സജീവമാക്കി. യുവതിയുടെ പീഡന പരാതിയിൽ രാഹുൽ മാങ്കോട്ടത്തിൽ MLA പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. ശബരിമലയിൽ അന്നദാനത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച മുതൽ ഭക്തർക്ക് സദ്യ വിളമ്പുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ കെ ജയകുമാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.